ഇന്നത്തെ വാർത്ത.
നമസ്കാരം. SBS മലയാളം ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ഫെബ്രുവരി 15. ഇന്നത്തെ വാർത്ത വായിക്കുന്നത് സൽവി മനീഷ്. ഓസ്ട്രേലിയയിലെ പ്രമുഖ ബാങ്കുകളിൽ ഒന്നായ ANZ ബാങ്കിന്റെ 19 ശാഖകൾ അടച്ചുപൂട്ടുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. NSW, ക്വീൻസ്ലൻഡ്, സൗത്ത് ഓസ്ട്രേലിയ, വിക്ടോറിയ, ടാസ്മേനിയ എന്നിവിടങ്ങളിലെ ചില ശാഖകളാണ് അടയ്ക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് 105 ജീവനക്കാർക്ക് ജോലി നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കോവിഡ് പ്രതിസന്ധി മൂലം ഉപഭോക്താക്കൾ ഓൺലൈൻ ബാങ്കിംഗ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 70% ഉപഭോക്താക്കൾ ഡിജിറ്റൽ ബാങ്കിംഗ് ഉപയോഗിക്കാനാണ് കൂടുതൽ താല്പര്യം കാണിച്ചതെന്നും 12% പേർ മാത്രമാണ് ബാങ്ക് ശാഖകളിൽ എത്തുന്നതെന്നും ANZ റീറ്റെയിൽ മാനേജിംഗ് ഡയറക്ടർ കാത്രിൻ ബ്രേ പറഞ്ഞു. ഇതുമൂലം 100+ പേർക്ക് ജോലി നഷ്ടമാകുമെന്നും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജോലി നഷ്ടമാകുന്നത് പലരെയും ബുദ്ധിമുട്ടിലാക്കുമെന്നും ഫിനാൻസ് സെക്ടർ യൂണിയന്റെ ദേശീയ സെക്രട്ടറി ജൂലിയ ആംഗ്രിസാനോ പറഞ്ഞു. ആഷ്ഫീൽഡ്, മറൂബ്ര ജംഗ്ഷൻ, എറീന ഫെയർ, ഈസ്റ്റ് മെയ്റ്റ്ലാൻഡ്, ക്രോസ് നെസ്റ്റ്, സെയിന്റ് ലിയനാർഡ്സ്, എംഗഡീൻ, കിയാമ, ഷിഫ്ലി സ്ക്വയർ, പോർട്സ് പോയിന്റ്, സ്പ്രിംഗ്വുഡ്, ക്യാമ്പൽ ടൗൺ എന്നിവയാണ് സിഡ്നിയിൽ അടച്ചുപൂട്ടുന്ന ശാഖകൾ. ടോർക്കെ, റിസർവോയർ, കോളിംഗ്വുഡ്, ഹാംപ്ടൺ, പോർട്ട് മെൽബൺ, സാൻഡി ബേ എന്നിവയാണ് അടച്ചുപൂട്ടുന്ന വിക്ടോറിയയിലെ ശാഖകൾ. ഓസ്ട്രേലിയൻ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് ബലാത്സംഗത്തിനിരയായെന്നാരോപിച്ച് മുൻ ജീവനക്കാരി പരാതിയുമായി രംഗത്തെത്തി. ലിബറൽ പാർട്ടി ജീവനക്കാരൻ പീഡിപ്പിച്ചുവെന്നാരോപിച്ച് പാർലമെന്റിൽ മീഡിയ അഡ്വൈസറായി ജോലി ചെയ്തിരുന്ന ബ്രിട്ടണി ഹിജിൻസ് ആണ് പരാതിപ്പെട്ടതെന്ന് news.com റിപ്പോർട്ട് ചെയ്തു. 2019 മാർച്ചിൽ ഒരു വെള്ളിയാഴ്ച രാത്രി പാർലമെന്റ് മന്ദിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ തന്നെ പ്രതിരോധമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് ആരോപണം. മദ്യലഹരിയിൽ മയങ്ങിപ്പോയ തന്നെ ബലാത്സംഗത്തിന് ഇദ്ദേഹം ഇരയാക്കുകയായിരുന്നുവെന്നാണ് ബ്രിട്ടണി ഹിജിൻസിന്റെ പരാതി. പാർലമെന്റിൽ പുതിയ ജോലി ലഭിച്ച 4 ആഴ്ചയ്ക്കിടെയാണ് സംഭവം നടന്നതെന്നും ബ്രിട്ടണിയുടെ പരാതിയിൽ പറയുന്നു. പാർലമെന്റ് മന്ദിരത്തിൽ ഒരു ജീവനക്കാരിയെ ലൈംഗികമായി അധിക്ഷേപിച്ചത് ദുരിതപൂർണമാണെന്ന് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പ്രതികരിച്ചു. ജീവനക്കാർക്ക് തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം അനുഭവപ്പെടേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാത്തിരിപ്പിന് ശേഷം ഫൈസർ വാക്സിന്റെ ആദ്യ ഡോസ് ഓസ്ട്രേലിയയിലെത്തി. February 22 മുതൽ വാക്സിൻ വിതരണം ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഗ്രേഗ് ഹണ്ട് അറിയിച്ചു. ഈ ആഴ്ച അവസാനത്തോടെ വാക്സിൻ എത്തുമെന്നാണ് നേരത്തെ സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ നിശ്ചയിച്ചതിലും നേരത്തെ വാക്സിൻ രാജ്യത്തെത്തിയതായി മന്ത്രി അറിയിച്ചു. വാക്സിന്റെ 142,000 ഡോസുകളാണ് തിങ്കളാഴ്ച ഉച്ചയോടെ യൂറോപ്പിൽ നിന്ന് സിഡ്നിയിലെത്തിയത്. പ്രതീക്ഷിച്ചതിലും നേരത്തെ വാക്സിൻ എത്തിയ സാഹചര്യത്തിൽ ആദ്യ ഡോസ് February 22 മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെത്തിയ വാക്സിൻ സുരക്ഷിതമായ നിലയിലാണോ എന്ന കാര്യം തെറാപ്യൂട്ടിക് ഗുഡ്സ് അഡ്മിനിസ്ട്രേഷൻ പരിശോധിച്ച് ഉറപ്പുവരുത്തും. ആഴ്ചയിൽ 80,000 ഡോസുകൾ വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ പദ്ധതി. വിവിധ സംസ്ഥാനങ്ങളിലും ടെറിറ്ററികളിലുമുള്ള മുൻനിര ആരോഗ്യ പ്രവർത്തകർക്കായി 50,000 ഡോസുകൾ മാറ്റിവെക്കും. ബാക്കിയുള്ള 30,000 ഡോസുകൾ രാജ്യത്തെ എയ്ജ് കെയറിലും ഡിസബിലിറ്റി കെയറിലുമുള്ള താമസക്കാർക്കും ജീവനക്കാർക്കുമാണ് നൽകുക. ഈ മാസം അവസാനത്തോടെ 60,000 ഡോസുകൾ വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി ഹാണ്ട് പറഞ്ഞു. ഇതിനായി എല്ലാ സംസ്ഥാനങ്ങളും ടെറിറ്ററികളും സജ്ജമായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെൽബണിലെ ലോക്ക്ഡൌണിനെ എതിർക്കുന്നവർ നടത്തിയ റാലിയിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് കോവിഡ് ബാധ കൂടി വരുന്ന സാഹചര്യത്തിൽ നടപ്പാക്കിയിരിക്കുന്ന 5 ദിവസത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിനെതിരെ ഒരു കൂട്ടം പേർ ഇന്ന് ഓക്ലിയിലെ ഈറ്റൺ മാളിന് മുന്നിൽ പ്രതിഷേധം നടത്തി. ഇവർ പോലീസിന് നേരെ ശബ്ദമുയർത്തുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. ഇതേ തുടർന്ന് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 40 വയസ്സുള്ള ഹണ്ടിംഗ്ഡെയിൽകാരനും 43, 65 വയസ്സുള്ള 2 പുരുഷന്മാരുമാണ് അറസ്റ്റിലായത്. മാസ്ക് ധരിക്കാതെയായിരുന്നു ഇവർ പ്രതിഷേധം നടത്തിയത്. സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്തിയതിനും ചീഫ് ഹെൽത്ത് ഓഫീസറുടെ നിർദ്ദേശം ലംഘിച്ചതിനുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. മെൽബണിൽ പുതുതായി ഇന്ന് ഒരാൾക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് ഇവർ ജോലി ചെയ്ത 3 ആശുപത്രികളിലെ സൈക്യാട്രിക് വാർഡുകൾ അടച്ചു. 4ാം ഘട്ട ലോക്ക്ഡൌൺ നടപ്പാക്കി 3ാം ദിവസമാണ് സംസ്ഥാനത്ത് 1 കേസുകൂടി ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ക്വാറന്റൈൻ ഹോട്ടലായ ഹോളിഡേ ഇന്നുമായി ബന്ധപ്പെട്ട രോഗബാധയുടെ എണ്ണം 17. ഞായറാഴ്ച 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരുന്നു. വടക്കൻ മെൽബണിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത 3 വയസ്സുള്ള കുട്ടിക്കും 50 വയസ്സുള്ള ഒരു സ്ത്രീക്കുമാണ് രോഗം കണ്ടെത്തിയത്. ഈ 3 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അമ്മയ്ക്കാണ് തിങ്കളാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവർ ജോലി ചെയ്ത ആൽഫ്രഡ് ആശുപത്രി, എപ്പിങ്ങിലെ നോർത്തേൺ ആശുപത്രി, ബ്രോഡ്മെഡോസ് ആശുപത്രി എന്നിവിടങ്ങളിലെ സൈക്യാട്രിക് വാർഡുകളാണ് അടച്ചത്. ഇവരുമായി സമ്പർക്കത്തിലായ ഈ 3 ആശുപത്രികളിലെയും ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ 150 പേരോട് ഐസൊലേറ്റ് ചെയ്യാൻ ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. വിക്ടോറിയയിൽ കോവിഡ് ബാധ കൂടി വരുന്ന സാഹചര്യത്തിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയ അതിർത്തി നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. 72 മണിക്കൂറത്തെ താൽക്കാലിക അതിർത്തി നിയന്ത്രണമായിരുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ വിക്ടോറിയയിൽ ഇപ്പോഴും കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിർത്തി നിയന്ത്രണം ബുധനാഴ്ച വരെ നീട്ടാനാണ് ഇപ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയ സർക്കാരിന്റെ തീരുമാനം. അതേസമയം ന്യൂ സൗത്ത് വെയിൽസുമായുള്ള വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ അതിർത്തി നിയന്ത്രണം ഇന്ന് രാത്രി മുതൽ ഇളവ് ചെയ്യും. ഇനി പ്രധാന നഗരങ്ങളിലെ നാളത്തെ കാലാവസ്ഥ കൂടി നോക്കാം. സിഡ്നിയിൽ ഇടവിട്ട മഴയ്ക്ക് സാധ്യത 25 ഡിഗ്രി. മെൽബണിൽ തെളിഞ്ഞ കാലാവസ്ഥ 31 ഡിഗ്രി. ബ്രിസ്ബനിൽ ഇടവിട്ട മഴയ്ക്ക് സാധ്യത 28 ഡിഗ്രി. പെർത്തിൽ തെളിഞ്ഞ കാലാവസ്ഥ 34 ഡിഗ്രി. അഡലേഡിൽ തെളിഞ്ഞ കാലാവസ്ഥ 23 ഡിഗ്രി. ഹൊബാർട്ടിലും തെളിഞ്ഞ കാലാവസ്ഥ 24 ഡിഗ്രി. കാൻബറയിൽ അന്തരീക്ഷം മേഘാവൃതമായിരിക്കും, 25 ഡിഗ്രി. ഡാർവിനിൽ ഇടവിട്ട കാറ്റിനും മഴയ്ക്കും സാധ്യത 30 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ SBS മലയാളം ഇന്നത്തെ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക് ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിയ SBS മലയാളം ഇന്നത്തെ വാർത്ത കേൾക്കാം. നാളെ വീണ്ടും 8 മണിക്ക് പ്രധാന വാർത്തകളുമായി തിരിച്ചെത്താം. ഇന്നത്തെ വാർത്ത വായിച്ചത് സൽവി മനീഷ്.
ഇന്നത്തെ വാർത്ത.